നമസ്കാരം. ജ്യോതിർഗമയുടെ ഇനിയും ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ജ്യോതിർഗമയിൽ മനോഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നമ്മൾ സ്വഭാവ രൂപീകരണത്തിന്റെ വശങ്ങളിലെത്തി നിൽക്കുന്നു. കഴിവുകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നു. സ്കിൽ ഡെവലപ്മെന്റ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായി എല്ലാവരും കണക്കാക്കുന്നു. എന്നാൽ ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി എന്ത് ചെയ്യണം? സ്വഭാവ രൂപീകരണത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സ്കൂൾ കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. എന്നാൽ എന്താണ് നല്ല സ്വഭാവം, എങ്ങനെയെല്ലാം പെരുമാറണം എന്ന് പഠിപ്പിക്കാനോ പഠിക്കാനോ നമുക്ക് കഴിയുന്നില്ല. ഇവിടെയാണ് സമൂഹത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ സ്വഭാവഗുണത്തിന്റെ, സ്വഭാവ ശുദ്ധീകരണത്തിന്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ് ഈ യാത്രയിൽ. ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മെ ഈ ചർച്ചയിൽ നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മോട് കൂടെയുണ്ട് ബ്രഹ്മകുമാരി സുധാബഹൻ. സുധാ സിസ്റ്റർ, ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ച് സംസാരിച്ചു വന്നു. പല വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ, എന്നാൽ നമ്മൾ പലപ്പോഴും അവഗണിക്കുന്ന ചില വിഷയങ്ങളും നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ മാനദണ്ഡങ്ങളെക്കുറിച്ച് സംസാരിച്ചു. എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു നല്ല വ്യക്തി, നല്ല സ്വഭാവഗുണമുള്ള വ്യക്തി? ഇനി ആ രൂപീകരണത്തിന്റെ പ്രക്രിയയിലേക്ക് നമുക്കൊന്ന് നോക്കുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതിന്റെ ഒരു വിശകലനം നമുക്ക് ചെയ്യാം. എന്താണ് സ്വഭാവ രൂപീകരണത്തിന്റെ പ്രക്രിയ?
ഏതുപോലെ ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷം, ഫലദായകമായ വൃക്ഷം. അപ്പൊ ആ വൃക്ഷം അനേകർക്ക് തണലേകുന്നു, ഉപകാരപ്പെടുന്നു. അപ്പൊ അതുപോലെ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തി, ആ വ്യക്തി സ്വയം തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പൊ ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഫലദായകമായ വൃക്ഷത്തിന്റെ രൂപീകരണത്തിന് ജലവും സൂര്യപ്രകാശവും വളവും ഇതെല്ലാം ആവശ്യമാണ്. പക്ഷെ അതിനേക്കാളെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണ് ആ വിത്തിന്റെ ക്വാളിറ്റി.
തീർച്ചയായിട്ടും.
എങ്ങനെയുള്ള വിത്താണ് ഞാൻ നടുന്നത്, അതിനനുസരിച്ചുള്ള വൃക്ഷമാണ് വളർന്ന് വലുതായിട്ട് വരുന്നത്. അപ്പൊ അതുപോലെ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ട്, സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷം പോലെയാണ്. അതിന് നമ്മള് വീട്ടിലെ അന്തരീക്ഷവും അതുപോലെ തന്നെ സ്നേഹവും പാലനയും ഇതെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്വാളിറ്റി ഓഫ് തോട്ട്സ്, നമ്മുടെ വിചാരങ്ങളുടെ ക്വാളിറ്റി. കാരണം ഈ വിചാരങ്ങളാണ്, ഈ സങ്കല്പങ്ങളാണ് വിത്ത്. ഈ വിത്തിൽ നിന്നാണ് വളരെ വലിയൊരു വൃക്ഷം സ്വഭാവത്തിന്റേത് ഉണ്ടാകുന്നത്. ഇപ്പൊ ഈ തോട്ട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നേരത്തെയും പറഞ്ഞു ഒരു ക്യാരക്ടർ രൂപപ്പെടുന്നത്, അതിന്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു. തോട്ട്സ്, അതിൽ നിന്ന്
ഫീലിംഗ്സ്,
ഫീലിംഗ്സിൽ നിന്ന് പിന്നെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഭാവനകൾ, ഭാവനകൾക്കനുസരിച്ചുള്ള നമ്മുടെ പെർസെപ്ഷൻ, ഔട്ട്ലുക്ക് വരുന്നുണ്ട്, എന്റെ വീക്ഷണഗതി വരുന്നുണ്ട്. അതിനനുസരിച്ച് ഞാൻ കർമ്മം ചെയ്യുന്നു. ആ കർമ്മമാണ് പിന്നീട് ഹാബിറ്റ് ആയിട്ട് മാറുന്നു. ഒരേ കർമ്മം തന്നെ ഞാൻ പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അതിന്റെ ശീലങ്ങളായിട്ട് മാറുന്നു. ഈ സ്വഭാവ രൂപീകരണത്തിന്റെ പ്രോസസ്സ് നമ്മൾ കണ്ടു. ആദ്യം തുടങ്ങുന്നത് വിചാരങ്ങളിൽ നിന്നാണ്, സങ്കല്പങ്ങളിൽ നിന്നാണ്. അപ്പൊ സങ്കല്പം അത് എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു തെരുവിൽ കൂടി നടക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ കാണുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ രൂപപ്പെടുന്ന വിചാരങ്ങൾ പലതായിരിക്കും. ആ വിചാരങ്ങൾക്കനുസരിച്ച് ഭാവനകളും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു. ചിലർക്ക് വെറുപ്പിന്റെ ഭാവനയായിരിക്കാം, ചിലർക്ക് ദയാഭാവമായിരിക്കും, ചിലർക്കത് കാണുമ്പോൾ ദുഃഖത്തിന്റെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഫീലിംഗ്സ്, ദെൻ ആറ്റിറ്റ്യൂഡ്, അതിനനുസരിച്ച് പിന്നെ വീക്ഷണഗതിയും മാറുന്നു. അപ്പൊ വീക്ഷണഗതിക്കനുസരിച്ച് പിന്നീട് കർമ്മത്തിലേക്ക്, കർമ്മത്തിൽ അതിന്റെ ഇത് വരുന്നു. കർമ്മത്തിനനുസരിച്ച് പിന്നെ ആ സ്വഭാവം രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തോട്ട് പ്രോസസ്സിൽ നിന്ന് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തോട്ട് എങ്ങനെയായിരിക്കണം, സങ്കല്പങ്ങൾ എങ്ങനെയുള്ളതാണ്.
തോട്ട് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഇപ്പൊ കർമ്മം എങ്ങനെയായിരിക്കണം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ചിന്തകളുടെ ഇതെങ്ങനെ നമുക്ക് അതെങ്ങനെയായിരിക്കണം, എങ്ങനെ മാറ്റാൻ സാധിക്കും?
ചിന്തകൾ രൂപപ്പെടുന്നത് അതിന്റെ സോഴ്സ് എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എവിടെ നിന്നാണ് ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുന്നതിന് പ്രേരകമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്?
തീർച്ചയായിട്ടും. കാരണം ഇപ്പോ ചിലപ്പോ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ചില ചിന്തകൾ ഉണ്ടാവുന്നു, ചിലപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ചില ചിന്തകൾ ഉണ്ടാവുന്നു. എവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് വരുന്നത്?
ഇതിന്റെ മുഖ്യമായിട്ട് മൂന്ന് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, പാസ്റ്റ് എക്സ്പീരിയൻസസ്. നമുക്ക് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, ആ അനുഭവത്തിന്റെ ആധാരത്തിൽ മനസ്സിൽ ചിന്തകൾ വരാൻ തുടങ്ങും.
എന്നുവെച്ചാൽ ഇപ്പോ മുമ്പ് പ്ലസന്റ് ഓർ അൺപ്ലസന്റ് അല്ലേ, രണ്ട്
തരത്തിലായിക്കോട്ടെ, എങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്? ദുഃഖത്തിന്റെ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിട്ടുള്ളത്, ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ചുള്ളൂ. വീണ്ടും ആ വ്യക്തിയെ കാണുമ്പോൾ, എങ്കിൽ ആ വ്യക്തിയായിട്ട് ഇടപഴകുമ്പോൾ എങ്ങനെയുള്ള ചിന്തകളായിരിക്കും എന്റെ മനസ്സിൽ വരുന്നത്?
വളരെ
തീർച്ചയായിട്ടും ആ വ്യക്തി എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, ഉടനെ ആ സങ്കല്പമാണ് വരുന്നത്. പാസ്റ്റ് എക്സ്പീരിയൻസസ് അത് ചിന്തകൾക്ക് ഒരു ആധാരമായിട്ട് മാറുന്നുണ്ട്. രണ്ടാമത്തേത് ബിലീഫ് സിസ്റ്റം, വിശ്വാസ സംഹിതകൾ. കുറേ വിശ്വാസ സംഹിതകൾ, അതായത് ചിലരുടെ ധാരണ ഇതാണ്, ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കുള്ളൂ. അതൊരു ധാരണയാണ്, തെറ്റായിട്ടുള്ള ധാരണയാണ്. അവിടെ വന്നിട്ട് ചെയ്തു നോക്കിയിട്ടില്ല, സ്നേഹത്തോടുകൂടി കാര്യങ്ങള് പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുന്നില്ല. വിചാരിക്കുന്നതാണ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാലേ കാര്യം നടക്കുള്ളൂ, അല്ലെങ്കിൽ അവർ തലയിൽ കയറും.
അങ്ങനെ വളരെയധികം, കാരണം അച്ഛനമ്മമാർ പോലും ആ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും കാണിക്കുന്നത് കണ്ടിട്ട്, കുട്ടികൾ എപ്പോഴും കുറച്ച് ദേഷ്യപ്പെട്ടിരിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് വികൃതി കൂടും. പക്ഷെ അതിന്റെ മറ്റ് നെഗറ്റീവ് ഇമ്പാക്ടുകളെ കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് എങ്ങനെയൊക്കെ ദോഷം ചെയ്യുന്നു. പക്ഷെ എന്നാലും ഈ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ള അതൊരു യഥാർത്ഥത്തിൽ ഒരു ക്യാരക്ടർ ഡിഫക്റ്റ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്.
തീർച്ചയായിട്ടും, കാരണം നമ്മുടെ ധാരണയാണത്, ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നതാണ്, ഞാനതുപോലെ ചെയ്തു നോക്കിയിട്ടില്ല, സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ നടത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ മുൻപ് എന്റെ തലമുറകളായിട്ട് അല്ലെങ്കിൽ മുതിർന്നവരെന്താണോ കാണിച്ചു തന്നിട്ടുള്ളത്, പറഞ്ഞു തന്നിട്ടുള്ളത്, അത് ഞാൻ അപ്ലൈ ചെയ്യുന്നു.
എനിക്ക് തോന്നിച്ചിട്ട് അതില് ഇപ്പൊ സ്നേഹത്തോടുകൂടി പറയുന്ന കാര്യം പറഞ്ഞപ്പോ, ചിലപ്പോ അത് ഒരു തവണ എങ്ങാനും ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ അതൊരു റിസൾട്ട് കിട്ടാത്തപ്പോ ഞാൻ പെട്ടെന്ന് അത് നിർത്തിയതായിരിക്കാം. കാരണം ഇതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കും എന്ന് എനിക്ക് തോന്നുന്നു.
തീർച്ചയായിട്ടും സ്നേഹത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന് സമയം കൂടുതൽ എടുക്കും. അപ്പൊ ആർക്കും കാത്തു നിൽക്കാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, എന്താണോ എളുപ്പമായിട്ടുള്ളത് അത് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ വിശ്വാസ സംഹിതകളും നമ്മുടെ വിചാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്, ഏതൊക്കെയാണ് റൈറ്റ്.
അതായത് എന്റെ ഞാൻ ഇപ്പൊ വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അത് ശരിയാണോ, അതോ അത് എന്റെ മാത്രം ഒരു തെറ്റായ ധാരണയാണോ.
എപ്പോഴും അത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ബിലീഫ് സിസ്റ്റം. അത് എടുത്തിട്ട്, കാരണം എല്ലാം തെറ്റാകണമെന്നില്ല, അത് എടുത്തിട്ട് ഏതെല്ലാം
നമ്മൾ അറിയുന്നത് എപ്പോഴാണ്, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ, ഇപ്പൊ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് എങ്ങനെയാണ് നമ്മൾ അത്, ഇത് തെറ്റാണോ ഇത് ശരിയാണോ, അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്?
കർമ്മത്തിലേക്ക് വന്ന് ആ കർമ്മത്തിന്റെ ഫലമായിട്ട് ദുഃഖം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്ന ഉരസൽ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്റെ ധാരണകൾ തെറ്റാണെന്ന്.
അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുമ്പോൾ, ഇത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു എനിക്ക് വേദന, അവിടെ ഞാൻ ഉടനെ ചെക്ക് ചെയ്യേണ്ടത് എന്റെ ഏത് വിശ്വാസ സംഹിതയിലാണ് പ്രശ്നമുള്ളത്.
പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് എങ്കിൽ തീർച്ചയാണ് എന്റെ റിസൾട്ട് വളരെ നല്ലതായിരിക്കും.
എന്ന് വെച്ചാൽ എനിക്ക് വേദന ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല.
ഇല്ല, എപ്പോഴും ഹാപ്പിനെസ് റിസൾട്ട് അതാണ് വരുന്നത്, ഹാപ്പിനെസ് സന്തുഷ്ടത ഉണ്ടായിരിക്കും, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അത് കിട്ടുന്നില്ല എങ്കിൽ മനസ്സിലാക്കേണ്ടതാണ് എന്റെ വിചാരങ്ങളിൽ തന്നെ എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കർമ്മത്തിലേക്ക് അത് വന്നത്, അതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ചെക്കിംഗ് പ്രോസസ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കേണ്ടത് വിചാരങ്ങളിലാണ്. ബീജത്തിൽ തന്നെ ആ ഒരു പരിവർത്തനമാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ബിലീഫ് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ്, ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ഈ ഇൻഫർമേഷൻസ്.
നമ്മള് ഇൻഫർമേഷൻ ഏജിലാണ് എന്നാണ് പറയുന്നത്.
അതെ അതെ, ഇന്ന് ലോകത്തിൽ നോക്കുകയാണെങ്കിലും വളരെയധികം ഇൻഫർമേഷൻസ് ആണ്. അതെല്ലാം കുട്ടികളത് നല്ലതാണോ, കുട്ടികളെന്നുള്ള മാത്രല്ല ഏത് പ്രായത്തിലുള്ളവരാണ്.
ഇപ്പൊ പ്രത്യേകിച്ച് ഈ നെറ്റൊക്കെ ഇന്റർനെറ്റെല്ലാം ഇത്രയും പ്രചാരത്തിൽ വന്ന സ്ഥിതിക്ക് അധ്യാപകരെക്കാൾ എത്ര അധികം ഇൻഫർമേഷൻ ആണ് ഇപ്പൊ കുട്ടികൾക്ക്.
പക്ഷെ അവിടെയൊന്നും ഒരു ഫിൽട്രേഷൻ നടക്കുന്നില്ല.
പക്ഷെ സിസ്റ്റർ ഇത് ഇൻഫർമേഷൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു, അപ്പൊ എന്ത് ചെയ്യും ഇവിടെ ഇൻഫർമേഷൻ ഏജിൽ? നമുക്ക് ഇൻഫർമേഷൻ വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ?
ഒരിക്കലും നമുക്ക് പറ്റില്ല, കാരണം അത് പുറമേ ഉള്ളത് അത് വന്നുകൊണ്ടേയിരിക്കും. ഓരോന്ന് പുതിയത് വരുന്നതിനനുസരിച്ച് അതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റണം. പക്ഷെ വേറൊന്ന്, ഈ ഇൻഫർമേഷൻസ് നമ്മുടെ തോട്ട്സിനെ എങ്ങനെ ബാധിക്കുന്നു? ഈ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങള്, ഈ ഇൻപുട്ട് എങ്ങനെയാണ് നമ്മുടെ വിചാരങ്ങളെ ബാധിക്കുന്നത്? എങ്ങനെയാണ് ഇൻഫർമേഷൻസ് സങ്കല്പങ്ങളുടെ രൂപത്തിൽ വരുന്നത്? അത് ഇതുപോലെയാണ്, അതായത് കാണുന്നതും ഞാൻ കേൾക്കുന്നതും ഞാൻ വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൂടെയാണ് എനിക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത്.
ശരി, കാണുന്ന ദൃശ്യങ്ങൾ, പിന്നെ നമ്മൾ
കേൾക്കുന്നത്
വെച്ചാൽ അത് ഇപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതാവാം,
അതെ അതെ അതെ,
അല്ലെങ്കിൽ ഇപ്പൊ മീഡിയയിൽ
ഏതും എന്താണോ ഞാൻ കേൾക്കുന്നത്, എന്താണോ ഞാൻ കാണുന്നത്, എന്താണോ ഞാൻ വായിക്കുന്നത്, ഇതാണ് എന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻസ് അനുസരിച്ചാണ് പിന്നെ ഞാൻ ചിന്തിക്കുന്നത്. ഈ ചിന്തകൾക്കനുസരിച്ചാണ് പിന്നീട് എന്റെ ക്യാരക്ടറിലേക്ക് അത് പ്രതിഫലിക്കുന്നത്.
എനിക്ക് തോന്നുന്നു ഇത് ഇപ്പൊ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ട് എന്ന് പറയുന്ന പോലെ,
അതെ അതെ, എന്ത് ഫീഡ് ചെയ്തോ അതേ പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ എന്റെ സ്വഭാവത്തെ ഞാൻ പരിവർത്തനപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈ ഇൻഫർമേഷൻസ്, വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നതാണ് ഈ ഇൻഫർമേഷൻസ്.
അപ്പൊ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ആ സമയത്ത് അത് എങ്ങനെയാണ് അപ്പൊ ചെക്ക് ചെയ്യേണ്ടത്? ഈ ഇൻഫർമേഷൻ എന്നെ ദോഷകരമായി ബാധിക്കുന്നു തോന്നിയാൽ നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു അത് ഇൻഡിവിജ്വൽ എഫർട്ട് ആണെന്ന് തോന്നുന്നു.
അതെ അതെ, നമ്മൾ സ്വയം മനസ്സിലാക്കണം ഇവിടെ എവിടെ ഇത് ആവശ്യമുള്ളതാണ്. ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം, നേരത്തെ സോക്രട്ടീസിന്റെ കഥ പറഞ്ഞിരുന്നു, അവിടെ ഫിൽട്രേഷൻ നടക്കേണ്ടത് ആവശ്യമാണ്. വേണ്ട എന്നുള്ളതാണെങ്കിൽ ഞാനത് കേൾക്കേണ്ട കാര്യമില്ല, കാണേണ്ട ആവശ്യമില്ല.
സിസ്റ്റർ നേരത്തെ ഇപ്പൊ ഇൻപുട്ടിന്റെ കാര്യം പറഞ്ഞു, അപ്പൊ നമ്മൾ ഈ ഇൻപുട്ട് ഇപ്പൊ ഇൻഫർമേഷനായിട്ടും നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും പ്രത്യേകിച്ചും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കാരണം വായിക്കണം 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 എന്നല്ലാതെ എന്ത് വായിക്കണം എന്ന് നമുക്കിപ്പോ പലപ്പോഴും മനസ്സിലാവുന്നേയില്ല.
അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഇന്ന് നോക്കൂ ന്യൂസ് പേപ്പർ, എല്ലാവരുടെ ഒരു ശീലം ഇതാണ് രാവിലെ, പലരുടെയും മെജോറിറ്റി,
തീർച്ചയായിട്ടും, കാരണം ഇത് രാവിലെ പേപ്പർ വായിക്കുന്നുണ്ടോ നിങ്ങൾ ഒരു ഇൻഫോംഡ് പേഴ്സൺ ആണ് എന്നുള്ള രീതിയിൽ, പക്ഷെ അതിന്റെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് തോന്നുന്നു.
കാരണം അവരത് പറയുന്നത് ഇന്നത്തെ ഈ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ആവശ്യമാണ്, വിവരങ്ങൾ നമുക്ക് വേണം, ഇല്ല എങ്കിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഓഫീസിൽ വർക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ നമുക്കൊന്നൊരു മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും കുറേയധികം ഇൻഫർമേഷൻസ് വേണം. അതുകൊണ്ട് രാവിലെ തന്നെ ഇതെല്ലാം ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ ശീലം, മെജോറിറ്റി വ്യക്തികളുടെയും ശീലം ഇതാണ്, രാവിലെ ഒരു കപ്പ് ചായ, അതോടൊപ്പം ന്യൂസ് പേപ്പർ. പക്ഷെ രാവിലെയുള്ള സമയം എന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ വായിക്കേണ്ട എന്നല്ല പറയുന്നത്, പക്ഷെ ആ സമയത്ത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് വളരെയധികം അബ്സോർബ് ചെയ്യുന്ന സമയമാണ്,
ഗ്രഹിക്കാനുള്ള
ശക്തി ആ സമയത്ത് കൂടുതലായിരിക്കും. അപ്പൊ ആ സമയത്ത് ന്യൂസ് പേപ്പറിൽ വരുന്ന ഇൻഫർമേഷൻസ് എങ്ങനെയുള്ളതാണ്? കൂടുതലായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ളതാണ്.
അപ്പൊ മനസ്സിന് സുഖം തോന്നുന്ന വാർത്തകൾ വായിക്കാൻ നമുക്ക് അധികം പറ്റുന്നില്ല, വളരെ സങ്കടകരമായ
എന്ന് പറഞ്ഞാൽ അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ മീഡിയ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇല്ല, അതിലൊരു മാറ്റവും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മളാണ് ഇവിടെ നോക്കേണ്ടത് അത് ഞാൻ എപ്പോൾ വായിക്കണം, ആ വായിച്ചോളും, ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്, ടി വി കണ്ടോളും, പക്ഷെ അത് എങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കാണേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അതും അതിരാവിലെയുള്ള സമയത്ത്, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളതല്ല. പക്ഷെ ആ പണ്ടൊക്കെ അങ്ങനെയാണ്, എഴുന്നേൽക്കുമ്പോ പറയും ഭഗവാന്റെ ഓർമ്മയിൽ എഴുന്നേൽക്കും, ആ കിടക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ 3 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവര് ഇറങ്ങുന്നത്. കാരണം എന്താണ്, ആ സമയത്ത് എന്താണോ ഞാൻ ഫീഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് മുഴുവൻ ദിവസവും വരും. അപ്പൊ രാവിലെയുള്ള സമയത്ത് ഒരു 10 മിനിറ്റ് വളരെ നല്ല കാര്യങ്ങൾ, ഏതെങ്കിലും ഗ്രന്ഥങ്ങളും ഏതെങ്കിലും നല്ല റിച്വൽസ് എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ അതിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മുഴുവൻ ദിവസത്തേക്കുമുള്ള ഒരു എനർജി സമ്പാദിച്ചു.
എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു ചോയ്സ് ആണ്, ഇതല്ലേ, ഇത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കും വേണം. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിലുള്ള സംഭവങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്ന ന്യൂസ് പേപ്പർ അങ്ങനെ വായിക്കാൻ പലപ്പോഴും നല്ല രസമൊക്കെ ആയിരിക്കും, പക്ഷെ അത് പിന്നീട് ഉണ്ടാക്കുന്ന ഇമ്പാക്ട്.
അതുകൊണ്ടാണ് ഇന്ന് നോക്കൂ, അതായത് കുട്ടികളുടെ വളരെയധികം കാര്യങ്ങൾ അങ്ങനെയുള്ളതാണ് ന്യൂസ് പേപ്പറിലുള്ളത്. അപ്പൊ അത് രാവിലെ തന്നെ വായിക്കുന്നു. അപ്പൊ കുട്ടി സ്കൂളിലേക്ക് പോകുന്നു. ഈ അമ്മയുടെ മനസ്സിൽ കുട്ടി ഇപ്പൊ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരാൻ വൈകുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്?
ഭയം.
ആ വായിച്ച ന്യൂസിനനുസരിച്ചുള്ള ചിന്തകളാണ് മനസ്സിൽ രൂപപ്പെടുന്നത്.
അപ്പൊ
എന്തുമാത്രം ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
കാരണം നല്ലത് ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ആ കുട്ടി എന്തെങ്കിലും കാര്യം എവിടെയെങ്കിലും പോയതായിരിക്കും, കളിക്കായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വരുന്ന ചിന്തിക്കാനേ പറ്റുന്നില്ല.
എന്താണ് ഞാൻ ഇൻപുട്ട് കൊടുത്തത്, അതിനനുസരിച്ചല്ലേ ഔട്ട്പുട്ട് വരുള്ളൂ.
എനിക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക്,
ഇതെല്ലാം വിചാരിക്കുന്നതെല്ലാം എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, ഇതെല്ലാം വേണ്ടതാണ്. ശരിയാണ്, വേണ്ടതാണ്, പക്ഷെ അത് എപ്പോൾ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ജീവിതത്തിൽ ഏത് രീതിയിലാണ് ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരേണ്ടത്?
എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മൾ പറയുന്ന പോലെ ഈ പ്രയോറിറ്റി, മുൻഗണന, ആദ്യം എന്ത് ചെയ്യണം. ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ രാവിലെ തന്നെ, ഇനിയിപ്പോ രാവിലെ വായിക്കുകയാണെങ്കിൽ തന്നെ അതിന്റെ മുമ്പ് ഞാൻ ഒരു ഒന്ന് അഫക്ട് ചെയ്യാത്ത രീതിയിൽ എന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്.
ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സിന് കുറച്ച് ശക്തി കിട്ടി. പിന്നീട് നമ്മളത് വായിക്കുകയാണെങ്കിൽ അത്രയധികം നമ്മുടെ മനസ്സിനെ അത് ബാധിക്കില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് അത് ഉള്ളിലേക്കാണ് പോകുന്നത്, മനസ്സിനെ അത് ബാധിക്കുന്നു, അതിനനുസരിച്ചുള്ള ഫീലിങ്സ്.
അപ്പൊ ഈ രാവിലെ തന്നെ ചെയ്യുന്ന എംപവർമെന്റും നമ്മുടെ സ്വഭാവ രൂപീകരണമായിട്ട് വളരെ
വളരെയധികം ബന്ധമുണ്ട്,
അടുത്ത ബന്ധമുണ്ട്,
തീർച്ചയായിട്ടും.
ശരി, നമ്മളിപ്പോ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഇൻപുട്ടിൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, അത് കാണുന്നത്. പക്ഷെ കാണുന്നത് നമുക്ക് പലപ്പോഴും അവിടെ എങ്ങനെ ഈ ഫിൽട്രേഷൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? എല്ലാം എന്റെ മുമ്പിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ടെലിവിഷൻ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം. പക്ഷെ അതല്ലാതെ തന്നെ രസകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പല തരത്തിലുള്ള നടക്കുകയാണ്. അപ്പൊ അവിടെ ഒരു ഫിൽട്ടറിംഗ് നമുക്ക് എങ്ങനെ സാധ്യമാവും?
ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറമേയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും
അവിടെ? കാരണം നമുക്കൊരു കൺട്രോൾ അതിലില്ല,
നമുക്ക് അതിൽ കൺട്രോൾ ഇല്ല. അപ്പൊ അവിടെ നോക്കേണ്ടത് എന്തിലാണോ എനിക്ക് കൺട്രോൾ ഉള്ളത്, അവിടെ ഞാൻ മാറ്റം കൊണ്ടുവരാൻ നോക്കുക, അതിൽ ഞാൻ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ഇവിടെ ഒരേയൊരു കൺട്രോള് എനിക്കുള്ളത് എന്റെ നേരത്തെ പറഞ്ഞ പോലെ വിചാരങ്ങളിലാണ്.
കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ ഉടനെ ചിന്തിക്കണം, ഇത് എനിക്ക് ആവശ്യമുള്ളതല്ല.
അഥവാ അങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണുമ്പോഴും, ദുഃഖം നിറഞ്ഞതാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും ഏത് രീതിയിലുള്ള ദൃശ്യമാണെങ്കിലും ശരി, എന്റെ മനസ്സിനെ അത് ബാധിക്കാത്ത രീതിയിൽ ആകണമെന്നുണ്ടെങ്കിൽ ഇന്നർ സ്ട്രെങ്ത് ആവശ്യമാണ്, മാനസിക ശക്തി ആവശ്യമാണ്. അപ്പൊ ഈ മാനസിക ശക്തി രൂപപ്പെടുത്താനാണ് പോസിറ്റീവ് തിങ്കിങ് വേണ്ടത്. സകാരാത്മക വിചാരങ്ങൾ കൂടിയാണ് മനസ്സ് ശക്തമാകുന്നത്. കാരണം ലോകത്തില് രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ പകർച്ചവ്യാധി നാല് ഭാഗത്തും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും? ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ രോഗം എന്നെ ബാധിക്കാതിരിക്കാൻ നോക്കണം. അപ്പോ അങ്ങനെയുള്ള വ്യക്തികളെ കാണാൻ പോകുമ്പോഴും എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ല എങ്കിൽ, പ്രതിരോധ ശക്തി ഇല്ല എങ്കിൽ കാണാൻ പോകരുത്. അല്ല എങ്കിൽ അതിനുള്ള പ്രിക്കോഷൻ ഞാൻ എടുത്തിട്ട് പോകണം. അതുപോലെ
എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും ഒരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അതെ, എപ്പോഴും സേഫ്റ്റി ഫസ്റ്റ്, അതായത് സ്വയം ആദ്യം ശക്തമാകണം. അതുകൊണ്ടാണ് ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ തരും. അതായത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടണം. പിന്നെ മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓക്സിജൻ മാസ്ക് എടുത്ത് വെക്കണം. മറ്റുള്ളവരെ രക്ഷിക്കാനല്ല നോക്കേണ്ടത്, കാരണം മറ്റുള്ളവരെ ഞാൻ രക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ അവിടെ ഞാൻ ഇതിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് പറ്റും? അതുകൊണ്ട് ആദ്യം അവിടെ തരുന്ന ഇൻസ്ട്രക്ഷൻ ഇതാണ്, നിങ്ങൾ ആദ്യം ഓക്സിജൻ മാസ്ക് വെക്കണം, എന്നിട്ട് തന്റെ കൂടെയുള്ളവർക്ക്, തന്റെ കുട്ടിയാണെങ്കിലും അവർക്ക് വെച്ചു കൊടുക്കണം. അതുപോലെ ഈ ലോകത്തിൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന പ്രശ്നങ്ങളിലും സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങളിലും ഇങ്ങനെ ഏത് രീതിയിലാണെങ്കിലും ഇൻഫർമേഷൻസ് നെഗറ്റീവായിട്ടുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ നമുക്ക് ഒരു പകർച്ചവ്യാധി പോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സേഫ്റ്റിയാണ് ആദ്യം നോക്കേണ്ടത്. നമ്മൾ ആദ്യം ശക്തമാകുകയാണ് വേണ്ടത്. നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്.
കാരണം നമുക്കിപ്പോ ഒരു നെഗറ്റീവായ സീൻ കണ്ടു, അവിടെ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ശക്തമാണെങ്കിൽ ഇത്
തീർച്ചയായിട്ടും പറ്റും. അതുകൊണ്ടാണ് പണ്ടൊക്കെ പറയുന്നത് സിമ്പതി. സിമ്പതി അല്ല വേണ്ടത്, ഇപ്പൊ വേണ്ടത് എംപതിയാണ്. സിമ്പതി എന്ന് പറയുമ്പോൾ അവരുടെ ദുഃഖത്തിൽ ഞാനും അകപ്പെടുകയാണ്,
ഞാനും
കൂടെ ദുഃഖിക്കുകയാണ്. പക്ഷേ എംപതി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ശക്തമാകുന്നു. ഞാൻ ശക്തമായിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരും ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇത് വളരെയധികം അത്യാവശ്യമാണ്. ഇത് സ്വാർത്ഥതയല്ല. പലരും വിചാരിക്കും ഞാൻ എന്റെ രക്ഷ മാത്രം നോക്കുകയാണെങ്കിൽ ഇത് സ്വാർത്ഥതയല്ല. ഒരിക്കലും ഇത് സ്വാർത്ഥതയല്ല. കാരണം ഇത് ഞാൻ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്.
തീർച്ചയായിട്ടും. കാരണം ആദ്യം ഞാൻ എനിക്ക് തന്നെ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കും?
മറ്റുള്ളവരെ എനിക്ക് രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറച്ച് നമ്മൾ സ്വ അർത്ഥ തനിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യണം. നമ്മുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി സകാരാത്മക വിചാരങ്ങൾ ആവശ്യമാണ്. ഈ സകാരാത്മക വിചാരങ്ങൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്.
എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇത് നമ്മള് ചിന്തിക്കാതെ വിടുന്ന വിഷയങ്ങളാണ്. ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതാവട്ടെ, വായിക്കുന്നത് കൊള്ളാം, പക്ഷേ എപ്പോ വായിക്കണം, അതെന്നെ ഏത് രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കണം. അപ്പൊ വളരെ സിമ്പിളായ ഒരു കാര്യമാണ്, നോർമൽ റൊട്ടീന്റെ ഭാഗമാണ് ടി വി കാണുന്നതും ന്യൂസ് പേപ്പർ വായിക്കുന്നതും. പക്ഷെ ഇത് ഇത്രത്തോളം ആഴമുള്ള സ്വാധീനം നമ്മുടെ വികാര വിചാരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മുടെ സ്വഭാവമായിട്ട് രൂപപ്പെടുന്നു, നമ്മുടെ ബിഹേവിയറിൽ അത് കാണുന്നു. അപ്പോ എനിക്ക് തോന്നുന്നു ഈ ഒരു വിശകലനം തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകളും വെളിച്ചവും തീർച്ചയായിട്ടും പകർന്നു തരുന്നുണ്ട്. ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പരിവർത്തനത്തിന് തന്നെ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. അതായിരിക്കട്ടെ ശരിക്കും ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിന്റെ ലക്ഷ്യം. ഇന്നത്തെ സമയക്കുറവ് മൂലം നമ്മൾ ഇന്ന് നിർത്തുകയാണ് ചർച്ച. തീർച്ചയായിട്ടും നമുക്ക് തുടരണം. ഇന്ന് ഇത്രയും സമയം സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്, ഇന്നത്തെ സിസ്റ്ററുടെ സമയത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. സ്വഭാവ രൂപീകരണത്തിന്റെ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്ത് അകത്തേക്ക് കൊടുക്കുന്നു അത് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് എന്ത് വരുന്നു എന്നുള്ളതിനെ മാറ്റണമെങ്കിൽ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നതിനെ തീർച്ചയായും മാറ്റിയേ മതിയാകൂ. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ. എന്തെല്ലാം നമ്മൾ കാണുന്നു ലോകത്തിൽ, എന്തെല്ലാം കേൾക്കുന്നു, എന്തെല്ലാം നമ്മൾ വായിക്കുന്നു, മൂന്ന് രീതിയിലാണ് ഉള്ളിലേക്ക് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് ഉള്ളിൽ പോയി മനസ്സിന്റെ പ്രോസസ്സ് കഴിഞ്ഞ് അത് ഔട്ട്പുട്ടായി പുറത്തു വരും. വികാര വിചാരങ്ങളായും വാക്കുകളായും കർമ്മങ്ങളായും പെരുമാറ്റങ്ങളായും രൂപപ്പെടും. അവിടെ നമ്മുടെ ജീവിതം തന്നെ തീരുമാനിക്കപ്പെടുകയാണ്. നമുക്ക് ഈ പ്രക്രിയയിൽ ശ്രദ്ധിക്കാം. വളരെ ആഴമേറിയ വിശകലനം ചെയ്ത് സ്വന്തം ഗുണങ്ങളെയും ശക്തികളെയും മോശമായ വശങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കി ശ്രദ്ധ മുഴുവൻ സ്വഭാവ രൂപീകരണത്തിലേക്ക് നമുക്ക് നൽകാം. സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചുള്ള പുതിയൊരു വിഷയവുമായി വീണ്ടും വരുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്ന് ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്, ജ്യോതിർഗമയോടൊപ്പം യാത്ര ചെയ്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം